നിന്റെ സാധു ഭോജനങ്ങളെ കുടിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിനും പണിപ്പെടരുത്, അതിനായി ബുദ്ധി വിട്ട് കളയുക. നിന്റെ ദൃഷ്ടി ഈതാനത്തിന്മേൽ പതിയുന്ന എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകടിച്ച് പറന്നു കളയും. കണ്ണുകടികളുടെ അപ്പം തിന്നരുത്. അവന്റെ സാധുഭോജനങ്ങളെ ആഗ്രഹിക്കുകയും അരുത്. അവൻ തന്റെ മനസ്സിന്റെ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. തിന്നുകൊടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന ശേഷം ഛർദ്ദിച്ചു പോകും. നിന്റെ മാധുര്യ വാക്ക് നഷ്ടമായെന്നും വരും. ഘോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്. അവൻ നിന്റെ വാക്കുകളെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. വണ്ടയുള്ള കതിർ നീ നീക്കരുത്. അനാഥന്മാരുടെ നില ആക്രമിക്കുന്നരുത്. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ. അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കാം. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വീണ്ടും പിടിപ്പിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് സംഭവിക്കുകയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക. നിന്റെ ഹൃദയത്തെ നിർവഴികളിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായി തീരും. നിദ്രാരുത്വം പഴന്തുണി കുടുംബ മാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കയല്ല വാങ്ങി എത്ര വേണ്ടത്? ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പനേറ്റം ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യ സ്ത്രീയാഴമുള്ള കുഴിയും പരസ്ത്രീയടുക്കമുള്ള കിണലുമാകുന്നു. അവൾ പിടിച്ചു വെറിച്ചാറിനെ പോലെ പരിഹരിക്കുന്നു. മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കണിച്ചുവപ്പ്. വീഞ്ഞു പിടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം കഴിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. കുടിക്കവർ സർപ്പം പോലെ കുടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണപര സ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നോന്നില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ ഇപ്പോൾ ഉണരും. ഞാൻ ഇനിയും അത് തന്നെ തേടുമെന്ന് നീ പറയും. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവരോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ അതരം വേണ്ടാതെന്നും പറയുന്നു. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. വിവേകം കൊണ്ട് അത് സ്ഥിരമായി തരുന്നു. പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറിവുകൾ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു. പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. കാരണം സാമർഥ്യത്തോടെ നീ യുദ്ധം ഉണ്ടെത്തി ജയിക്കും. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ ലക്ഷ്യമുണ്ട്. ജ്ഞാനം പോഷന് അത്യുന്നതമായിരിക്കുന്നു. അവൻ പട്ടണവാതിക്കൽ പണിമുറക്കുന്നില്ല. ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മി എന്ന് പറഞ്ഞു വരുന്നു. ദോഷന്റെ നിരൂപണം പാപം തന്നെ. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ഫലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്ക. കൊലയ്ക്കായി ദർശി ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യനും പ്രവർത്തിക്കതക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? അങ്ങനെ തേൻ തിന്നുകാൽ നല്ലതല്ലോ. തേങ്കട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക. നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. നീതിമാന്റെ പാർപ്പിടത്തിൽ പതിയിരിക്കരുത്. അവന്റെ വിശ്രമസ്ഥലത്തെ നശിപ്പിക്കുകയും അരുത്. നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവനൊഴുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. യഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപാവെങ്കിൽ നിന്നും മാറ്റുവാനും മതി. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്. ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. ദോഷിക്ക് പ്രതിഫലമുണ്ടാകുകയില്ല. ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. മകനെ, യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക. മത്സരികളോടെ ഇടപെടരുത്. അവരുടെ ആപത്ത് പെട്ടെന്ന് വരും. രണ്ടു കൂട്ടർക്കും വരുന്ന വാശം അറിയുന്നു. ഇവയും ജ്ഞാനിയുടെ വാക്യങ്ങൾ. ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം എന്നല്ല, ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും, നല്ലൊരു അനുഗ്രഹം അവരുടെ മേൽ വരും. നേരുള്ള ഉത്തരം പറയുന്നവൻ അക്ഷരങ്ങളെ ചുംബനം ചെയ്യുന്നു. വെളിയിൽ നിന്റെ വേല ചെയ്യുക, ഫയലിലെല്ലാം തിരുത്തുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി കാശി നിൽക്കരുത്. നിന്റെ അധരം കൊണ്ട് ചതിക്കുകയും വരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ഞാൻ മടിയനെ കണ്ടെത്തിയിരിക്കുകയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപേക്ക് കൂടെ പോയി. അവിടെ മുള്ള് പടർന്നു പിടിച്ചിരിക്കുന്നതും തുവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കന്മതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടി നിദ്ര, കുറെ കൂടി ഉറക്കം, കുറെ കൂടി കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ടായുധ പണിയെ പോലെയും വരും. ഇവയും സലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചുവെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യമാരായുന്നത് രാജാക്കന്മാരുടെ മഹത്വം. ആകാശത്തിന്റെ ഉയർവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയമഗോചരം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും വരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച വഹിക്കാതിരിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് എന്നോട് പറയുന്നത് നല്ലത്. ശ്രദ്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക. എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുത്തുവാനും ഇടവരരുത്. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിക്കാലത്തിൽ ഒന്നരങ്ങിയ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു ശാസകൻ. പൊൻകുടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവും ആകുന്നു. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. ഗാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റുപോലെയുമാകുന്നു. ദീർഘശാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു. മൃദുവായ നവസ്ഥയെ മുറുക്കുന്നു. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭവിക്കാവൂ. അധികം നിറഞ്ഞെത്തി ശ്രദ്ധിപ്പാൻ ഇടവരുത്. കൂട്ടുകാരൻ നിന്നെ കൊണ്ടുമടുത്ത് നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. കൂട്ടുകാരന് വിരോധമായിട്ടുള്ള സാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും ആളും കൂർത്ത പാമ്പുമാകുന്നു. കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പുല്ല് കുളിക്കിയ കാലുപോലെയും ആകുന്നു. വിഷാദമുള്ള ഹൃദയത്തിന് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നത് പോലെയും യവക്ഷാരത്തിന്മേൽ ചൊറുക്ക പകരുന്നത് പോലെയും ആകുന്നു. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കന്നിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. പടവിക്കാറ്റ് മഴ വരുത്തുന്നു. കേഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടി പുതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദൃശ്യത്തിൽ നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിടത്തിനും മലിനമായ ഉറവിനും സമം. തേൻ ഏറെ കുടിക്കുന്നതും നന്നല്ല, പ്രയാസമുള്ള ഒരു ആരായുന്നതോ മഹത്വം. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാത്ത ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയെന്ന പോലെ പോഷന് ബഹുമാനം പൊരുത്തമല്ല. കുരുകിൽ പാറിപ്പോകുന്നതും ഈവൽ പക്ഷി പറന്നുപോകുന്നതും പോലെ കാരണം കൂടാതെ ക്ഷാമം പറ്റുകയില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കഴിഞ്ഞാൽ മുടന്മാരുടെ മുടങ്ങി വഴി. നീ മുടനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മുടന് തന്നെ എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്തിനൊത്തവണ്ണം അവനോട് ഉത്തരം പറയുക. മുടന്റെ കൈവശം വർത്തമാനമയക്കുന്നവൻ സ്വന്തകാൽ മുറിച്ചു കളയുകയും അന്യായം പിടിക്കുകയും ചെയ്യുന്നു. മുടന്മാരുടെ വായിലെ സദൃശവാക്യം. മുടന്നന്റെ കാൽ ഞാൻ കിടക്കുന്നത് പോലെ മുടന് ബഹുമാനം കൊടുക്കുന്നത്, കമണിയിൽ കല്ലുതീറ്റി മുറുക്കുന്നത് പോലെ. മുടന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂഢനെ കുലുക്കി നിർത്തുന്നവനും കണ്ടവരെ കുലുക്കി നിർത്തുന്നവനും ഒരുപോലെ, നായ് ചത്തിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തന്റെ ദോഷത്തെ ആവർത്തിക്കുന്നതും ഒരുപോലെ, തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ, അവനെ കുറിച്ചുള്ളതിനെക്കാട്ടിലും മൂഢനെ കുറിച്ചുള്ള അധികം പ്രത്യാശയുണ്ട്. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കുകളിൽ സിംഹമുണ്ട്, എങ്ങനെ മടിയൻ പറയുന്നു കഴുത ചുഴലിക്കാറ്റിൽ എന്ന പോലെ, മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു, മടിയൻ തന്റെ കൈ തലയിൽ കൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴുപേരിലും താജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ, കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ, തീക്കൊള്ളിയും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു. വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയിലാഞ്ഞാൽ വഴക്ക് ഇല്ലാതെയാകും. കരി കനലിനും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിപ്പിക്കുന്നതിന് കാരണം ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അസുരവും ദുഷ്ടകൃതയവും വെള്ളിക്ക് അമ്പൊതിഞ്ഞ മൺകുടം പോലെയാകുന്നു. പകയ്ക്കുന്നവൻ അതരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്, അവന്റെ ഹൃദയത്തിൽ ഏഴുപെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവനത് വീഴും, കല്ല് ഉരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. പോഷ്ക് പറയുന്ന നാവതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായ നാശം വരുത്തുന്നു. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അതരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു, ഒരു പോഷന നീരസമോ ഇവ രണ്ടിലും ഘനമേറിയവ. ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാനസംഖ്യയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനമല്ലത്, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം, ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്നു തൃപ്തനായവൻ തേൻകെട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. ഓടുവിട്ടറയുന്ന പക്ഷിയും നാടുവിട്ടുള്ളിലെന്ന മനുഷ്യനും ഒരുപോലെ, തൈലബന്ധുവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യം അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും നിന്റെ അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്, തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകുകയും അരുത്. ദൂരത്തെ സഹോദരനും സമീപത്തിലെ ആൾക്കാരും നല്ലത്. മകനെ എന്നെ നിന്ദിക്കുന്നവരുടെ കൂടെ ഞാൻ ഉത്തരം പറയേണ്ടതിന്, ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്ക. വിവേകമുള്ളവൻ അർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഖേദപ്പെടുന്നു. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക, പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. അധികാലത്ത് എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടപെടാതെ ചോർച്ചയും കലഹക്കാരത്തിയായ സ്ത്രീയും ഒരുപോലെ, അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത്തി കാക്കുന്നവൻ അതിന്റെ പഴം തിന്നും, യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യരെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും വൃത്തി വരുന്നില്ല, മനുഷ്യന്റെ കണ്ണിന് ഒരിക്കലും വൃത്തി വരുന്നില്ല. വെള്ളിക്ക് പുടവും പൊതിന് മൂശയും ശോധന, മനുഷ്യനോ അവന്റെ പ്രശംസ. പോഷനെ ഉരുളിട്ട് ഉരക്ക് കൊണ്ട് അവിൽ പോലെ ഇടിച്ചാലും അവന്റെ പോഷത്വം വിട്ടു മാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക. സമ്പത്ത് എന്നേക്ക് വിരിക്കുന്നതല്ലോ, കിരീടം തലമുറ തലമുറ ഓളപ്പിക്കുമോ? പുല്ല് ചെത്തി കൊണ്ടുപോകും, ഇളം പുല്ല് മുളച്ചു വരുന്നു, പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും, കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്ക് മുതവും. കോലാടുകളുടെ പാൽ നിന്റെ ആഹാരത്തിനും, നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും, നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു. ബുദ്ധിയും പരിജ്ഞാനമുള്ളവൻ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവൻ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവനും അവരോട് എതിർക്കുന്നു. ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ. അതിഭക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു. പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവാകുന്നവന് വേണ്ടി അത് ശേഖരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിഞ്ഞു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാക്കും. ധനവാന്മാർ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു. ബുദ്ധിയുള്ളവരെയോ അവനെ ശോധന ചെയ്യുന്നു. നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ പൊളിച്ചുകൊള്ളുന്നു. തന്റെ ലംഘനങ്ങളെ അമർക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടുന്നു. അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും എതിരീടി നടക്കുന്ന കരടിക്കും തുല്യം. ബുദ്ധിഹീനനായ പ്രഭു മഹാപീഡകനും ആകുന്നു. ദൗര്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോളിക്കും. രക്തഭാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും, അവനെ ആരും തടുക്കരുത്. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും. നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും. നിസാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷവരാതിരിക്കുകയില്ല. മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല. ശ്രീകൃഷ്ണ അപ്പത്തനായും മനുഷ്യൻ അന്യായം ചെയ്യും. കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു. ചുമട്ടു വരുമെന്ന് അവൻ അറിയുന്നതുമില്ല. ചക്കരവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും. അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശത്തിന്റെ സഹി. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല. കണ്ണടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. ദുഷ്ടന്മാർ ഉയരുന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവർ മശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചിരുന്നതും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടനാധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവേർപ്പെടുന്നു. ജ്ഞാനത്തിൽ ഇഷ്ടപ്പെടുന്നവൻ തന്റെ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. വീശികളോട് സഹവാസം ചെയ്യുന്നവനോ തന്റെ സമ്പത്ത് നശിപ്പിക്കുന്നു. രാജാവ് ന്യായഭരണത്താൽ രാജ്യത്തെ നിലനിർത്തുന്നു. നികുതി വർദ്ധിപ്പിക്കുന്നവനോ അതിനെ നശിപ്പിക്കുന്നു. കൂട്ടുകാർ പ്രസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വലവിരിക്കുന്നു. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു. നീതിമാനോ ഘോഷിക്കാനന്ദിക്കുന്നു. നീതിമാനതുകളുടെ കാര്യം അറിയുന്നു. ദുഷ്ടനോ പരിജ്ഞാനം ഇന്നതെന്ന് അറിയുന്നില്ല. പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിക്കും ഘോഷനും തമ്മിൽ വാഗ്വാദമുണ്ടായിട്ട് അവൻ കോപിച്ചാലോ ചിരിച്ചാലോ ശമനം വരികയില്ല. രക്തപാതകന്മാർ നിഷ്കളങ്കനെ ദ്വേഷിക്കുന്നു. നേരുള്ളവരോ അവനെ പ്രാണരക്ഷ അന്വേഷിക്കുന്നു. മുഴൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. ജ്ഞാനിയോ അവനെ അടക്കി ശമിപ്പിക്കുന്നു. അധിപതി നുണ കേൾപ്പാൻ തുടങ്ങിയാൽ അവന്റെ വൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരാകും. ദരിദ്രനും പീഡകനും തമ്മിൽ എതിർപ്പെടുന്നു. ഇരുവരുടെയും കണ്ണ് യഹോവ പ്രകാശിപ്പിക്കുന്നു. അഗതികൾക്ക് വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന രാജാവിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. സന്നിഷ്ഠത്തിന് വിട്ടിരുന്ന ബലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ദുഷ്ടന്മാർ പെരുകുമ്പോൾ അതിക്രമം പെരുകുന്നു. നീതിമാന്മാരോ അവരുടെ വീഴ്ച കാണുന്നു. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭഗവാൻ. ദാസനെ ഗുണീകരിപ്പാൻ വാക്കുമാത്രം പോരാ, അവനത് ഗ്രഹിച്ചാലും കൂട്ടാക്കുകയില്ലല്ലോ. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ദാസനെ ബാല്യം മുതൽ ലാളിച്ചു വളർത്തുന്നവനോട് അവനൊടുക്കം സുശാഠ്യം കാണിക്കും. കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. ക്രോധമുള്ളവൻ അതിക്രമം എത്തിക്കുന്നു. മനുഷ്യന്റെ ഗർഭം അവനെ തട്ടിക്കളയും. മനോ വിനയമുള്ളവനോ മാനം പ്രാപിക്കും. കള്ളനുമായി പകുകൂടുന്നവൻ സ്വന്തം പ്രാണനെ പകയ്ക്കുന്നു. അവൻ സത്യവാചകം കേൾക്കുന്നു, ഒന്നും പ്രസ്താവിക്കുന്നില്ല താനും. മനുഷ്യഭയം ഒരു കണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അനേകർ അധിപതിയുടെ മുഖപ്രസാദം അന്വേഷിക്കുന്നു, മനുഷ്യന്റെ ന്യായവിധിയോ യഹോവയാൽ വരും. നീതികെട്ടവൻ നീതിമാന്മാർക്ക് വെറുപ്പ്, സന്മാർഗ ദുഷ്ടന്മാർക്ക് വെറുപ്പ്. യാഹയുടെ മകനായ ആകൂരിന്റെ വചനങ്ങൾ ഉരുളപ്പാട്. ആ പുരുഷന്റെ വാക്യമാവിത് ദൈവമേ ഞാൻ അധ്വാനിച്ച് ചെയ്യിച്ചിരിക്കുന്നു. ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായണത്രേ, മനുഷ്യബുദ്ധി എനിക്കില്ല, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനോ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനോ? വെള്ളങ്ങളെ വസ്ത്രത്തിന്മേൽ കെട്ടിയവനോ? ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവനോ? അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ? ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. തന്നിൽ ആശ്രയിക്കുന്നവൻ പരിശുദ്ധനെ. അവന്റെ വചനങ്ങളെ നീ ഒന്നും കൂട്ടരുത്. അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. രണ്ടു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും പോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ. നിത്യവൃത്തിയൊന്നും എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവാറെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദാസിനെ കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്. അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലമായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകളത്ത് ഈർന്നിരിക്കുന്നു. അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. വെളിവരെ ഭൂമിയിൽ നിന്നും ദരിദ്രനെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പല്ലുമായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. കണ്ണട്ടയ്ക്ക് തരിക എന്ന് രണ്ട് പുത്രിമാരുണ്ട്. ഒരിക്കലും തൃപ്തി വരാത്ത മൂന്നുണ്ട്. മതിയെന്ന് പറയാത്ത നാലുണ്ട്. പാതാളവും വണ്ടിയുടെ ഗർഭപാത്രവും തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത സ്ത്രീയും തന്നെ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ, തോട്ടരിയത്തെ കാക്ക കുത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകളയുകയും ചെയ്യുന്നു. ദൈവമേ ആത്മാവുന്നു പറയ്ക്കുമോ?
നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും വരുവാൻ ഇരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നൂരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മധുരാസുരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവങ്ങളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവം ഒരുക്കി തന്ന ശ്രേഷ്ഠമായ നിമിഷം ദൈവനാമത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ കോണം ദൈവമേ ഇടയാക്കി തീർക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരു ബുധനാഴ്ച കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലായി തന്നക്കോണം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും അവസരവും ഒക്കെ തന്ന ദൈവത്തെ ഹൃദയപൂർവ്വം ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാം. നാശകലുഷിതമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ട ഗംഭീരനോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ശക്തമായ സ്വരം ഓരോ നിമിഷവും എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി തന്നക്കോണം പ്രേരിപ്പിക്കുന്നുള്ളത് തന്നെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും തിരിച്ചറിവോടെ നമുക്ക് പോയിക്കൊള്ളാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന ഭക്താത്ര പുരുന്ന മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അഭിത തിരുവനത്തിനെ വളരെ സ്നേഹാദരത്തോടുകൂടി ഏറ്റവും ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരവനെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന പ്രിയപ്പെട്ട ഐസക്കച്ചൻ, അതുപോലെ തന്നെ ഇന്നത്തെ ശുശ്രൂഷയില് മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രവേശിക്കുക തക്കവണ്ണം പ്രാചര്യം കാണിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഗുരുതാവനായിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ തോമസ് കരിങ്ങേരാച്ചൻ, മറ്റേതെങ്കിലും വൈദികര് ഇതിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആരാധ്യര വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതിക്കുകയും ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും ബലവും ഒക്കെ പകരുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും ഒറ്റ വാക്കിൽ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. അഭിനയില് ഐസക്കെട്ടിന് നേർത്തിട്ട് ഇപ്പൊ ഗാനം ആലപിക്കുകയും തുറന്ന് ശുശ്രൂഷ നടത്തപ്പെടുകയുമാണ്.
പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പാട്ടുകാരൻ തന്റെ ജീവിതാനുഭവം വ്യക്തമാക്കുകയും പാടുന്നവർക്ക് ആ അനുഭവം ലഭ്യമാക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന സത്യനിർഭരമായൊരു ഗീതം, ഏറെ പ്രിയങ്കരമായ ഗീതം. എല്ലാവരും ചേർന്ന് ദൈവകൃപയുടെ ആഴത്തിനു വേണ്ടി ദാഹിക്കുന്ന രീതിയിൽ പാടുമെങ്കിൽ ഈ പ്രാർത്ഥന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമെന്ന് പ്രത്യാശിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനി പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനി നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാകെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കേക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, പാപികളാ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടുവേ. ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകിടവേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൂർത്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ യോജനപ്പെട്ടവരിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഒരു ഫലമായ നമ്മുടെ കർത്താവ് ശമിശയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിമതിയാകന്യമർത്തമറിയാമേ സംബരാന്റെ അമ്മേ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നീ സ്ത്രീ നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഭർത്താരന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാകുന്നു. നിന്നെ തിരിച്ചറിയുവാനും നിങ്ങൾ അഭയം പ്രാപിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവേ ഞങ്ങൾ നിന്നെ വെറുപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയവുമുള്ളവനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തതൊന്നുമില്ലല്ലോ. നീ കരുണയോടെ ഉടയവനാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ജഡവും ഞെരുക്കത്തിലിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. കരുണയുള്ള കർത്താവെ ജീവിപ്പാൻ നിവൃത്തിയില്ലാത്ത വണ്ണം ഞങ്ങളായി തീർന്നിരിക്കുന്നതിനാദ്യം ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ സർവശിക്ഷകൾക്കും യോഗ്യരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇനി അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയുവാൻ ന്യായമായ വിധത്തിൽ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെ കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവനും ഞങ്ങൾ വിളിച്ചാലും സാധ്യമല്ല. അതിനാൽ കർത്താവേദന്റെ കരുണയോട് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുതേ. നിന്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കുകയും വരുതേ. നീതിയുള്ള ശിക്ഷാവിധിയാൽ ഞങ്ങളെ നീ അതിവേദനപ്പെടുത്തരുത്. ഞങ്ങളെല്ലാ മനുഷ്യരെക്കാൾ മഹാപാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ എവിടേക്കോടി ഒളിക്കേണ്ടു? നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ മറഞ്ഞിരിക്കേണ്ടു? ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്കു നോക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശിമോനോട് നീ നിരപ്പായതുപോലെ ഞങ്ങളോട് നിരപ്പാകേണമേ. എന്റെ കർത്താവേ നിന്റെ തിരുശരീരം ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും നിന്റെ തിരുരക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. നീ ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞങ്ങൾ നരകാഗ്നിക്ക് ഓഹരിക്കാരാകി തീരരുതേ. ദുഷ്ടന്മാരോടുകൂടി കരുണയില്ലാത്ത അതിവേദന ഞങ്ങൾ അനുഭവിക്കുമാറാകരുതേ. എന്നാലോ എന്റെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടി എന്നേക്ക് നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യന്മാരാക്കണമേ. ആമീൻ.
കർത്താവിൽ ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, സുഗ്രഹിതമായ ഈ ദിവസം നമുക്ക് ഒന്നിച്ചു കൂടുവാനും വീണ്ടും ദൈവത്തിന്റെ കീഴിലായിരിക്കുവാനും എല്ലാം ലഭിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കും. ഇന്നലെ ജൂലൈ 4 രാഷ്ട്രം അതിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയായിരുന്നു. ഞാനിപ്പോ ഡിട്രോയിറ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ വളരെ ആഘോഷങ്ങളായിരുന്നു ഇവിടെ. എല്ലാ രാത്രിയിലൂടെ, രാത്രി 12 മണി വരെ എന്തുവാ ഫയർ വർക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകാശം മുഴുവൻ പ്രകാശപൂർണമായിരുന്നു. രാഷ്ട്രം അവന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം ജീവിക്കുന്ന ഈ രാജ്യം ഏറ്റവും ഭംഗിയായി നടക്കുവാനും ഇതിന്റെ ഭരണ നേതാക്കൾക്ക് ദൈവിക കൃപ ലഭിക്കുവാനും ഇവിടെ താമസിക്കുന്ന അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ഒരേപോലെ നീതി ലഭിച്ച് അവർക്കുള്ളരായി ജീവിച്ച് മനുഷ്യ സ്നേഹത്തിന് വളരുവാനും ഒക്കെ പ്രാർത്ഥിക്കാനുള്ള ചുമതലയും നമുക്കുണ്ട് എന്നുള്ളത് പ്രത്യേകമായ കാമുകമായിട്ട് ഓർപ്പിച്ചു. ജൂലൈ മാസം ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കിട്ട ആഴ്ചയാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ അവധി ജൂലൈ മാസത്തെ നമുക്ക് അവധി സമയം കൂടി ആയതുകൊണ്ടും ജൂലൈ മാസം ജൂൺ അവസാനം നോമ്പ് ഓഗസ്റ്റ് ആദ്യം വീണ്ടും നോമ്പ് തുടങ്ങുന്നതിന്റെ ഇടയിലുള്ള ആഴ്ചകളായതുകൊണ്ടും നമ്മുടെ ഭദ്രാസനത്തിന്റെ ഈ വർഷത്തെ എല്ലാ ഏരിയയിലുമുള്ള ഫാമിലി കോൺഫറൻസസ് എല്ലാം ഇപ്പൊ നടക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടവർ വളരെയേറെ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയാവുന്ന സംഗതിയാണ്. ഡിട്രോയിറ്റ് ഏരിയയിലെ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞു, സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് ഡിട്രോയിറ്റ് സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് ഹ്യൂസ്റ്റൺ ഏരിയയിലേത് കഴിഞ്ഞു. ഈ ആഴ്ച രണ്ടിടത്ത് ഒരേ സമയം രണ്ടിടത്ത് നടക്കുകയാണ്. നമ്മുടെ കാലിഫോർണിയ റീജിയൻ ഏരിയയിലെ ഫാമിലി കോൺഫറൻസ് കാലിഫോർണിയ സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ചും, അതോടൊപ്പം തന്നെ അതേ സമയം തന്നെ സിയാറ്റിലിൽ വെച്ച് ആ ഏരിയയിലുള്ള പള്ളികളുടെ സ്പൊക്കെയിനും വാൻകൂവറും കാൽഗറി എഡ്മണ്ടൻ സിയാറ്റിൽ ഇതിന്റെ കൂടെ ചേർന്നുള്ള ഫാമിലി കോൺഫറൻസ് അവിടെ വെച്ച് ഒരേ സമയം തന്നെ നടക്കുകയാണ്. എനിക്ക് രണ്ടിടത്തും കൂടെ സംബന്ധിക്കേണ്ട ചുമതലയുണ്ടെങ്കിലും യാത്രയുടെ പ്രയാസവും അത് ഒരേ സമയമായതുകൊണ്ടും രണ്ടിടത്തും സാധിക്കുന്നില്ല. സെവറിയസ് ത്രിമേനിയും മെലിസിയസ് ത്രിമേനിയും ലോസ് ആഞ്ചലസിൽ ഉണ്ടാകുമെന്ന് കരുതിയതാണെങ്കിലും മെലിസിയസ് ത്രിമേനി മാത്രമേ ഇപ്പോഴുള്ളൂ. കാരണം നമ്മുടെ സഭാകേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായി ചീഫ് വന്നിരിക്കുന്നത് കൊണ്ട് സെവറിയസ് ത്രിമേനി നാട്ടിലേക്ക് പോയി. അപ്പം മെലിസിയസ് ത്രിമേനി മറ്റു ക്രമീകരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നു. ഫേസ്ബുക്കിലൂടെ അതിന്റെ കാര്യങ്ങൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അത് അവിടെ നടക്കുന്നു. അതേസമയം തന്നെ സിയാറ്റിലും ഒരു നല്ല ഒരു കോൺഫറൻസ് സെന്ററിൽ വെച്ച് ഒരു ഫുൾ കോൺഫറൻസ്, നമ്മുടെ ഒരു വലിയ കോൺഫറൻസ് നടക്കുന്ന അതേ ഗൗരവത്തോടെ സിയാറ്റിൽ വെച്ചൊരു കോൺഫറൻസ് സെന്ററിൽ വെച്ചിട്ട് അവർ അവിടെ താമസിച്ച് നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ്. അതിൽ ഞാൻ ഇന്ന് നാളെ ഇവിടെ നിന്ന് സിയാറ്റിൽ നിന്ന് പോവുകയാണ്. അപ്പൊ അതിൽ സംബന്ധിക്കുന്നത് അതിൽ അടുത്ത ആഴ്ച ജൂലൈ 15-ാം തീയതി ഡാളസ് ഏരിയയിലെ കോൺഫറൻസ് ഡാളസിൽ വെച്ച് നടക്കുന്നു. അങ്ങനെ ഈ ജൂലൈ മാസം മുഴുവൻ തിരക്കിട്ട ഭദ്രാസനത്തിലെ വളരെ തിരക്കിട്ട ആഴ്ചകളാണ്. അതോടൊപ്പം തന്നെ ജൂലൈ 9 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ സമ്മർ ക്യാമ്പ് മുസ്ലിം അരമനയിൽ വെച്ച് മെൻ സമ്മർ ക്യാമ്പ്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച വിമൻസ് സമ്മർ ക്യാമ്പ് അവിടെ വെച്ച് നടക്കുന്നു. അപ്പൊ അതിലും ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പുകളൊക്കെ ഭംഗിയാകാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. ഈ മാസത്തിന്റെ അവസാനം ബാബാ ത്രിമേനിയുടെ വരവ്, ബാബാ ത്രിമേനി നമ്മുടെ മുസ്ലിം പണിയുന്ന ചാപ്പലിന്റെ കൺസ്ട്രക്ഷൻ തുടക്കം കുറിച്ചുവാനും സെന്റ് മേരീസ് പള്ളിയുടെ കൂതാഴ്ച, സെന്റ് തോമസ് കത്തീഡ്രലുമായി ബന്ധപ്പെട്ട പണിഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റി സെന്ററിന്റെ കൂതാഴ്ച, അതുമായി ബന്ധപ്പെട്ട ഈ ഇത്രയും കാര്യങ്ങൾ, ഈ മാസം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മദ്രാസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരുപാട് പേര് അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ അധ്വാനങ്ങളെ എല്ലാം നിങ്ങൾ വിലമതിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഓർക്കുകയും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് നടക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മദ്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ ഈ ഞാനീ പറഞ്ഞ ഫാമിലി കോൺഫറൻസ് ആണെങ്കിലും മറ്റ് ബാബാതിരുമേനിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും സമ്മർ ക്യാമ്പ് അതിലെല്ലാം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നിങ്ങളുടെ അധ്വാനങ്ങൾ വിലമതിക്കും കണക്കെടുത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാകണം എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്നത്തെ ഈ ദിവസം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഐസക് ജി പ്രകാശത്തിനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ വികാരിയാണ്. കഴിഞ്ഞ ദിവസം ആ പള്ളിയുടെ പെരുന്നാൾ സെന്റ് വിജിൽ ആൻഡ് സെന്റ് പോൾസ് ഡേ വളരെ ഭംഗിയായിട്ട് അവിടെ കൊണ്ടാടി ബഹുമാനം എനിക്ക് അതിന് നേതൃത്വം കൊടുക്കുവാനും സാധിച്ചു. വളരെ അനുഗ്രഹകരമായിട്ട് നടന്നു. അത് കഴിഞ്ഞ് അച്ഛൻ അരമനയിൽ താമസിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. മറ്റേ അച്ഛനെ അച്ഛൻ പാർട്ട് ഓഫ് ദ ഡയസ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അച്ഛനോട് അച്ഛനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശൻ ഗാനം നയിക്കുന്നത്
സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം 69. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. വളരെ സുപരിചിതമായ ഒരു ഗാനമാണ്. അതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എങ്കിലും ദൈവസാന്നിധ്യം ഹൃദയത്തിലേക്ക് അങ്കുരിക്കപ്പെടുവാൻ ഉള്ള ഒരാഹ്വാനം പാട്ടുകാരൻ തന്റെ തൂലികയിലൂടെ കൃത്യമായിട്ട് ആ ആശയം വ്യക്തമാക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കീർത്തനമാണ്. എല്ലാവരും അത് ചേർന്ന് പാടി ദൈവകൃപയുടെ പാരമ്യതയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ അതിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാവുന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. തങ്കച്ചിറകടിയെത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്നർക്ക് നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു തന്നർക്ക് നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. കർത്തനെ എത്ര ആരും ഗ്രഹങ്ങളയോ നഷ്ടമാക്കി വിധം ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിതാ കത്തിയുണർത്തണമേ ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ശൂന്യവും പാഴുമ തള്ളിയതാമിനിൻ മന്ദിരം തന്നിലെന്നു ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്ദയകറ്റണമേ ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ. ജീവിതമെന്നും ശരിയോ ജീവിപ്പിക്കും കർത്തനെ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേലാൽ എന്നിലശുദ്ധനും ചേലാവിഹീരനും ചേർന്നു വാരീ
ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ അലക്സിയോസ് മാർ എൽസേബിയോസ് തിരുമേനി, ഇതിന്റെ ചുമതല വഹിക്കുന്നവരും ഇതിൽ പങ്കാളികളാകുന്നവരും പങ്കെടുക്കുന്നവരുമായ പ്രിയ ശ്രേഷ്ഠ വൈദികരെ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വളരെ താല്പര്യപൂർവ്വം ദൈവിക അനുഗ്രഹങ്ങളുടെ മർമ്മങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും ഇഷ്ടപ്പെടുകയും പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും ഇഷ്ടപ്പെടുന്ന പ്രിയ വിശ്വാസ സമൂഹമേ, ഏറെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം പ്രത്യേകമായി ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. അഭിമന്യ തിരുമനസ് ഈ ജൂലൈ മാസത്തിന്റെ പ്രത്യേകതയും ഈ രാഷ്ട്രത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിലേറെ നമ്മുടെ സഭയിൽ ഈ ഭദ്രാസനം ഈ മാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ വളരെ വിശദമായും ഗൗരവപരമായും നമ്മുടെ മനസ്സിലേക്ക് കുറിച്ചിടത്തക്കവണ്ണം അദ്ദേഹം അവതരിപ്പിച്ചു. ഫാമിലി കോൺഫറൻസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഏറ്റവും ഭംഗിയാകട്ടെ എന്നും പരിശുദ്ധ ഭാവാതിരുമേനിയുടെയും കൂദാശാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കുവാനുള്ള നിമിഷങ്ങളാണ്. അവർ അവരുടെ താലന്തുകളെ പരിപോഷിപ്പിക്കുവാനും ആധ്യാത്മിക ചിന്തകളിൽ വീണ്ടും വെക്കേഷൻ ബൈബിൾ ക്ലാസ്സുകളിലൂടെ അവരുടെ ഹൃദയത്തെ ഒരുക്കുവാനും ഈ അവസരം വിനിയോഗിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കട്ടെ. ഇന്ന് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ വിഷയം ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ചരിത്രം ഉണ്ടായ കാലഘട്ടം മുതലേ പഴക്കമുള്ള കാര്യമാണ് ദൈവചിന്ത. അതിനോളം പഴക്കമുള്ള കാര്യം തന്നെയാണ് ദേവാലയം എന്ന ആശയം, കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ദേവാലയത്തെ പ്രത്യേകമായി ചിത്രീകരിക്കുന്ന ഏറെ വാക്കുകളും ഏറെ സംഭവങ്ങളും ഏറെ അനുഭവങ്ങളും നമുക്കിന്ന് ലഭ്യമാണ്. വേദപുസ്തകത്തിലൂടെയും വേദപുസ്തകത്തെ കുറിച്ച് പഠിച്ച് എഴുതപ്പെട്ട രചനകളിലൂടെയും, എന്നാൽ ഏറ്റവും ഒടുവിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ വിജാതീയരുടെ അപ്പോസ്തലനെന്നറിയപ്പെടുന്നു, റോമൻ പൗരത്വമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി ശിഷ്യത്വം ആദ്യമേ സ്വീകരിക്കാൻ സാധിച്ചില്ല എങ്കിലും 14 ശ്രേഷ്ഠ പുസ്തകങ്ങൾ എഴുതി, 3 മിഷനറി യാത്ര നടത്തി, അനുഗ്രഹീതമായ ചിന്തകൾ ലോകത്തിന്റെ അറ്റത്തോളം വായിക്കുവാനും പരിചയപ്പെടുവാനും ഒരു വലിയ സമുദ്രം പോലെ എഴുതി ആശയങ്ങൾ നൽകിയിട്ടുള്ള പരിശുദ്ധനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യ ലേഖനം 3:16-17 വാക്യങ്ങളിൽ, ഓരോ മനുഷ്യനെയും പ്രത്യേകമായി ഒരു സംബോധന ചെയ്തുകൊണ്ട് ഈ ദേവാലയം എന്ന ആശയത്തെ കൃത്യമായി വിവരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഒന്ന് കൊരിന്ത്യ ലേഖനം, ഒന്നാം കൊരിന്ത്യ ലേഖനം 3:16 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ ഈ വിഷയം ആംഗലേയ ഭാഷയിൽ കുറിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണ്? Do you not know that you are the temple of God and that the Spirit of God dwells in you? If anyone defiles the temple of God, God will destroy him, for the temple of God is holy, which temple you are. ഇത് വായിക്കുമ്പോൾ തന്നെ ചില വ്യക്തതകൾ, സൂചനകൾ അവിടെ ലഭ്യമാകുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒരു മനുഷ്യനെ പേരിനേക്കാൾ, അവന്റെ കുടുംബത്തേക്കാൾ, അവന്റെ താലന്തുകളേക്കാൾ, അവന്റെ ജോലിയേക്കാൾ, കഴിവുകളേക്കാൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തെ വിരൽ ചൂണ്ടുകയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരം എന്ന വാക്കിന് ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ടെർമിനോളജി ഒരുപക്ഷെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാൻ ഏറെ പ്രയാസമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ടെമ്പിൾ എന്ന പദം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ, എന്റെ ചെറുപ്പത്തിലെ ഞാൻ കേട്ട് പരിചയിച്ചതും പഠിച്ചു വെച്ചതും, ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിന്റേത്, ചർച്ച് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടേത്, മോസ്ക് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റേത്. ഇന്ത്യൻ സംസ്കാരത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രധാന 3 മതങ്ങളും വിഭാഗങ്ങളെ കുറിച്ച് അടിസ്ഥാനമായി ഒരു വിജ്ഞാനം ലഭിക്കാനുള്ള അവസരം ചെറുപ്പത്തിൽ തന്നെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇതിന് ചേർന്ന ഒരു പദമായി മലയാളത്തിൽ രണ്ടു രീതിയിൽ ഈ വാക്കിനെ പരിചയപ്പെടുത്താറുണ്ട്. ഒന്ന് ദൈവ ആലയം എന്നും രണ്ട് ദേവാലയം എന്നും. ഇതിനെക്കുറിച്ച് ധ്യാനം നടത്തുന്നവരും പ്രസംഗകരും ചിന്തകരും ഒക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ടെങ്കിലും എന്റെ എളിയ മനസ്സിലാക്കൽ, ദൈവത്തിന്റെ ആലയം ദൈവാലയം, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം ദേവാലയം, ഈ രണ്ടു വാക്കും വിശദമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇതിനെക്കുറിച്ച് കേൾവിക്കാർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഹാച്ച ആഴ്ചകളിലെ ശുശ്രൂഷകളിൽ കുമ്പിടുവാൻ പ്രത്യേകം ഇഷ്ടപ്പെടുന്നവരാണ്. ഈ കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമോ അർത്ഥവ്യാപ്തിയോ നമ്മൾ തരംതിരിക്കുന്നില്ല എങ്കിലും ആവർത്തിച്ച് പാടുന്ന ഒരു വാക്കാണ് ദേവ ദയ ചെയ്തിടണമേ. അപ്പൊ ദേവ എന്ന് പറഞ്ഞാൽ ദേവൻ. അപ്പോൾ ദൈവത്തെ ദേവ എന്നും ദേവൻ എന്നും ഒക്കെ വിളിക്കുന്ന സംബോധനകൾ മലയാള സംസ്കാര സാഹിത്യത്തിൽ ചെറുപ്പം പണ്ടുകാലം മുതലേ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകളും ആ വാക്കിനെ വിശകലനം ചെയ്ത് അത് പരസ്പരം ഊന്നൽ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇതിന്റെ പൊതുവായ ആശയം നമ്മൾ മനസ്സിലാക്കുവാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കൂടുതൽ അർത്ഥമുള്ള കാര്യമായി തീരും എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഈ വാക്കിനെ ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമ പുസ്തകത്തിൽ ബെയ്ത് ഹാ എലോഹീം എന്നൊരു വാക്ക് എബ്രായ ഭാഷയിൽ കാണുന്നുണ്ട്. ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനം എന്നതിന് അർത്ഥം കൊടുക്കുന്നു. മറ്റൊരു സ്ഥലത്ത് റാബിനിക് ലിറ്ററേച്ചറിൽ അവരെഴുതിയ സാഹിത്യ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് ബെയ്ത് ഹാ മിക്ദാഷ്, ദ സാങ്ക്ടിഫൈഡ് ഹൗസ് ഓഫ് ഗോഡ്, വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ ആലയം. ഈ രണ്ട് വാക്കുകളും മാറി മാറി എബ്രായ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആലയത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ ദേവാലയത്തിന്റെ തുടക്കം? ഇന്ന് ദേവാലയങ്ങൾ തമ്മിൽ മത്സരമാണ്. ഏത് ദേവാലയമാണ് വലുത്? ഏത് ദേവാലയത്തിലാണ് കൂടുതൽ മികവുള്ള ചിത്രങ്ങൾ? എവിടെയാണ് കൂടുതൽ ഷാൻലിയർ ലൈറ്റുകൾ? എവിടെയാണ് വിസ്താരമുള്ള ദേവാലയം? അതിന്റെ വെളിച്ചത്തിൽ ദേവാലയങ്ങളുടെ വിശുദ്ധിയെ നമ്മൾ പലപ്പോഴും വ്യത്യസ്തമായി കാണാറുണ്ട്. വിശുദ്ധ സ്ഥലങ്ങളിൽ രൂപപ്പെട്ട ദേവാലയങ്ങൾക്ക് ശക്തിയുണ്ടെന്നും ഗ്രാമപ്രദേശങ്ങളിൽ അത്ര ശ്രദ്ധിക്കാത്ത ദേവാലയങ്ങളിൽ ശക്തി കുറവുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു തരംതാഴ്ന്ന ചിന്തയും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാം, എവിടെയാണ് ഈ ദേവാലയ ചിന്ത ആരംഭം കുറിച്ചത്? പഴയ നിയമ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 25 അധ്യായം 8 വാക്യത്തിൽ ടാബർനാക്കിൾ അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്നൊരാശയം നമ്മൾ വായിച്ചു പഠിക്കുന്നുണ്ട്. ഈ സമാഗമന കൂടാരം ആരുടെ നിർദ്ദേശപ്രകാരമാണ് രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ദൈവമനുഷ്യനായ മോശയോട് 10 കൽപ്പനകൾ സീനായ് മലയിൽ വെച്ച് നൽകുന്നതോടൊപ്പം ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാനുള്ള സുഗ്രാഹ്യങ്ങളായ നന്മകളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് മനുഷ്യനും ദൈവവും തമ്മിൽ കൂടിച്ചേരാൻ ഉള്ള ഒരിടം ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് മോശയോട് കൽപ്പിക്കുന്നത്. ഇതിന്റെ തുടക്കം തന്നെ വലിയൊരു ഉപവാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോറേബിന്റെ താഴ്വാരത്ത് നിന്ന് 7500 അടി ഉയരമുള്ള ഒരു വലിയ പീഠഭൂമിയുടെ മുകളിലേക്ക് പ്രവേശിക്കാൻ ജലപാനീയം തൊടാതെ മോശ വളരെ താല്പര്യപൂർവ്വം കയറി ചെന്നു. മേഘത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ 10 കൽപ്പനകൾ കൊടുക്കുന്നതോടൊപ്പം ഉപദേശരൂപേണ നൽകിയ അനുഭവങ്ങൾ ന്യായപ്രമാണ പുസ്തകത്തിൽ പിൽക്കാലത്ത് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ മുഖാമുഖം കാണുവാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം സീനായി ആണെങ്കിൽ, അത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കനാനിലേക്കുള്ള യാത്രയിൽ, പ്രത്യേകിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പെസഹ ഭക്ഷിക്കുന്ന അനുഗ്രഹീതമായ ചിന്തകൾ തുടക്കം കുറിക്കുമ്പോൾ, അതിനോട് ചേർന്നുള്ള സന്ദർഭത്തിലാണ് 12 ഗോത്രങ്ങൾ കൂടാരത്തിൽ താമസിക്കുമ്പോൾ അതിന്റെ മധ്യത്തായി നിർമ്മിക്കേണ്ടുന്ന ഈ ടാബർനാക്കിളിനെ, സമാഗമന കൂടാരത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം പ്രതിപാദിക്കുന്നത്. അവിടെ പ്രത്യേകം കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ. നമ്മളൊക്കെ ഇന്ന് ദേവാലയത്തെ കാണാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അതിന് ഒരു പ്രത്യേകമായ ഒരു ഷേപ്പുണ്ട്. ആ ആകൃതിയിൽ നിന്ന് വ്യത്യസ്തമായാൽ നമ്മൾ കോപിക്കും, അതിനെക്കുറിച്ച് വേണ്ടാത്ത നിർദ്ദേശങ്ങൾ പറയും. ഉദാഹരണം, പരിമല നമ്മൾ സഭ നിർമ്മിച്ചതായ ദേവാലയത്തിന്റെ ആകൃതി കണ്ട് അത് ഇന്നും മനസ്സിൽ ഒരു ദേവാലയം അല്ല, അത് ഇങ്ങനെ അല്ലായിരുന്നു പണിയേണ്ടത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരെ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. നമുക്ക് ദേവാലയത്തിനൊരു ആകൃതിയുണ്ട്, ആ ആകൃതിക്ക് അപ്പുറമായിട്ടൊരു ദേവാലയം പണിഞ്ഞു കഴിഞ്ഞാൽ അത് ദേവാലയമല്ല, കാരണം ആകൃതിയിലാണ് ദേവാലയം ഇരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു കുരിശ് ഉണ്ടോ ഇല്ലയോ, ആ കുരിശ് തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ അത് പണിയുന്ന മേശിരിയുടെ കരവിരുന്ന് പോലെ ഈ കുരിശിന് വ്യത്യാസം വരുത്തുന്നു. പക്ഷെ കുരിശുണ്ടെങ്കിൽ, അതിന്റെ മുകളിൽ കുരിശുണ്ടെങ്കിൽ അത് ദേവാലയമാണെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട്. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദേവാലയ സങ്കല്പത്തെ മുഴുവൻ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുമ്പോൾ, ഈ സമാഗമന കൂടാരം അതിന്റെ മുകളിൽ ഒരു കുരിശുണ്ടായതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നില്ല. അതിന്റെ ആകൃതിയെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. അതിന്റെ അത് എങ്ങനെയൊക്കെ സ്ഥാപിക്കപ്പെട്ടു, അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, രണ്ട് വ്യത്യസ്തമായ ചിന്ത നമ്മളൊക്കെ ഇന്ന് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മനഃപ്രാർത്ഥന നടത്തുമ്പോൾ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥന വാക്കുകളാണ്, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്വമുള്ളിലും വലിയവനായ യഹോവ ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ ഞങ്ങളെയും നടത്തണമേ. പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ ഈ പ്രാർത്ഥന വളരെ വ്യക്തമായി നമ്മൾ പറയാറുണ്ട്. പക്ഷേ സമാഗമന കൂടാരത്തിൽ കണ്ട ഈ പകലുള്ള മേഘസ്തംഭവും രാത്രിയിലെ അഗ്നിത്തൂണും പോലെയാണോ നമ്മൾ ദൈവ സങ്കല്പത്തെ കാണുന്നത്? ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടെന്ന് അവരുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം പകൽ ഒരു വലിയ മേഘം വന്ന് ഈ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ നിൽക്കുമായിരുന്നു. രാത്രിയിൽ ഒരു അഗ്നിത്തൂണ് അവിടെ ഉണ്ടായിരിക്കും. അവരുടെ യാത്രയിലും ഇത് ഒരു നിഴൽ പോലെ അവരെ പിന്തുടർന്നപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ അനുഗ്രഹീതമായ പൊരുൾ അവരുടെ ജീവിതത്തിൽ കൃത്യമായി അനുഭവിക്കുവാൻ അവർക്കിടയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, BC 957 ശലോമോൻ രാജാവിന്റെ കാലഘട്ടത്തിൽ, ആവർത്തന പുസ്തകം 12 അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യെരുശലേം ദേവാലയം പണിയുവാൻ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ആദ്യം ദാവീദിനോട് ആവശ്യപ്പെട്ടെങ്കിലും ദാവീദിന്റെ സമയക്രമത്തിനുള്ളിൽ അത് ഒതുങ്ങാത്തത് കൊണ്ട് മകനായ ശലോമോൻ ഈ കർമ്മം കൃത്യമായിട്ട് വിനിയോഗിച്ചു. അതിനുശേഷം BC 538 എസ്രായുടെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് 2 പ്രാവശ്യവും ഈ യെരുശലേം ദേവാലയം പണിതതായിരുന്നു. പിന്നീട് 3 പ്രാവശ്യം പണിതതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ പല ആവർത്തി പറയുന്നു. പല പ്രാവശ്യം അത് ഉണ്ടാക്കപ്പെടുന്നു, വീണ്ടും അത് പൊളിക്കപ്പെടുന്നു. എന്നാൽ 7 നൂറ്റാണ്ടിൽ മുസ്ലിം അധിനിവേശം ഉണ്ടാക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉമയദ് ഖാലിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ അവിടെ ഒരു ഇസ്ലാമിക് ഷ്രൈൻ പണിയപ്പെട്ടുവെന്നും അത് രണ്ട് രീതിയിൽ നിന്നും അറിയപ്പെടുന്ന ഡോം ഓഫ് ദ റോക്ക് ആൻഡ് അൽ അസ്കാ മോസ്ക്. നബി അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന രീതിയിൽ ആ ചിന്തകളൊക്കെ അവിടെ അടങ്ങി നിൽക്കുമ്പോൾ ഈ ദേവാലയം, എരുസലേം ദേവാലയത്തിന് 7 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടതായിട്ടും വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ പഠിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഒരു സ്ഥലം ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി നിൽക്കാൻ വേണ്ടി അത് ഔട്ടർ കോർട്ട് എന്നറിയപ്പെടുന്നു. അതിന്റെ തൊട്ടടുത്ത് ഇന്നർ കോർട്ട്, കോർട്ട് ഫോർ ദ പ്രീസ്റ്റ്, അതൊന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായത്തിൽ രേഖപ്പെടുത്തി. അതിനുശേഷം ദ ലാർജർ ഹോളി പ്ലേസ്, ഒന്ന് രാജാക്കന്മാരുടെ 6:16 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്മോളർ ഇന്നർ സാങ്ക്ചം, ഇറ്റ് ഈസ് ഫോർ, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് ഹോളി ഓഫ് ഹോളീസ് എന്ന രീതിയിൽ ഇതിനെ അറിയപ്പെടുന്നു. വീണ്ടും 5 പുറജാതികൾക്ക് നിൽക്കുവാനൊരു സ്ഥലവും സ്ത്രീകൾക്ക് നിൽക്കുവാൻ മറ്റൊരു സ്ഥലവും ഏറ്റവും ഒടുവിൽ കോർട്ട് ഫോർ ദ റിച്വലി പ്യുവർ ജൂവിഷ് മെൻ. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകൾ ഈ ആരാധനാലയത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിൻബലത്തിലും പശ്ചാത്തലത്തിലും തന്നെയാണ് ക്രൈസ്തവ സഭയിൽ ഇന്ന് നാം കാണുന്ന ആരാധനാലയങ്ങളും പണിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഏവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതിക്കൊണ്ട് ഞാൻ മുന്നോട്ട് തുടരുകയാണ്. ഈ എരുസലേം ദേവാലയം പണിതിരിക്കുന്ന സ്ഥലം ഏകദേശം 36 ഏക്കർ വരുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. അതിലെ ചില ഭാഗങ്ങളൊക്കെ ഇന്നും നമുക്ക് ചെന്നാൽ കാണാനായിട്ട് ലഭിക്കുന്നുണ്ട്. ദാവീദിന്റെ പട്ടണം എന്നൊക്കെ വേദപുസ്തകത്തിൽ വിവരിക്കുന്ന രീതിയിൽ ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിട്ട് കാണുന്നു. അതിനെ തുടർന്ന് ഇന്നും യഹൂദന്മാർ ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം അവിടെ സന്ദർശിച്ചിട്ടുള്ള വ്യക്തികൾക്കൊക്കെ അറിയാം. സ്ഥലം മറ്റൊന്നുമല്ല, ദ വെയിലിംഗ് വാൾ, അതിന്റെ വെസ്റ്റേൺ വാൾ എന്നറിയപ്പെടുന്ന അവിടെ ചെന്ന് തല ആ പാറയിൽ മുട്ടിച്ച് അവർ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ആദ്യം അവിടെ യാത്ര ചെയ്ത് സന്ദർശിക്കുന്ന അവസരത്തിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത ഗൈഡ് പറഞ്ഞു, മനസ്സിൽ എന്ത് ഇപ്പോൾ ആഗ്രഹമായിട്ട് തോന്നുന്നു അതൊരു കടലാസിൽ എഴുതി ആ വെയിലിംഗ് വാളിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സുഷിരത്തിലേക്ക് കയറ്റിവെച്ച് പ്രാർത്ഥിച്ചാൽ അത് ഉടൻ തന്നെ നടപ്പാകും. എന്റെ ബാലിശമായ മനസ്സിൽ ഇതൊരു നല്ല എളുപ്പവഴിയായിട്ട് തോന്നി. കിട്ടിയ കടലാസിൽ ഞാൻ എന്തൊക്കെയോ കുറിച്ച് എഴുതി, അതവിടെ എവിടെയോ കുത്തിവെക്കുകയും ചെയ്തു. 2 പ്രാവശ്യം പോയപ്പോൾ ഞാൻ നോക്കി ആ പേപ്പർ അവിടെ കാണുന്നുണ്ടോ, കാരണം അതിന്നുവരെ നടക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എഴുതി വെച്ചത്. മലയാളികളെല്ലാം ചെന്ന് നീണ്ട ലിസ്റ്റ് അവിടെ എഴുതി വെക്കുമ്പോൾ ഞാൻ യഹൂദ റാബിമാരോട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും ഗൈഡിനോട് ചോദിച്ചു, ഈ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവർ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം വേദപുസ്തകത്തിലെ കീർത്തനങ്ങൾ ആലപിച്ച് ശക്തി പ്രാപിച്ച് അതിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ പങ്കുവച്ചിട്ടാണ് അവരുടെ നെറ്റി കൊണ്ടു ചെന്ന് അത് വീണ്ടും പണിയപ്പെടുവാനുള്ള ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നിസ്സാരനായ ബലഹീനരായ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് കാര്യസാധ്യത്തിനുള്ള ഒരു വേദിയായ ദേവാലയത്തെ കാണുമ്പോൾ ആ എരുസലേം പട്ടണം വീണ്ടും പുതുക്കി പണിയപ്പെടണം എന്നുള്ള അദമ്യമായ ആഗ്രഹത്തെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് വീണ്ടും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിമിഷമായിട്ട് അതിനെ എനിക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ ക്രൈസ്തവ സഭയിൽ ഇന്ന് നമ്മൾ കാണുന്ന പശ്ചാത്തലത്തിൽ ക്രിസ്തുവിന്റെ ശരീരം ക്രിസ്തു തന്നെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നു, ഞാൻ ദൈവ സഭയാകുന്ന ക്രൈസ്തവ സഭയാകുന്ന അനുഗ്രഹങ്ങളിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:2. അതൊരു പ്രവചനം പോലെ ക്രിസ്തു തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുവാനിരിക്കുന്ന ചില കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. അതിൽ 2 വ്യത്യസ്തമായ ചിന്തകൾ. ഒന്ന്, ദ എക്ലീസിയാസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 2, ദ യൂക്കറിസ്റ്റിക് ബോഡി ഇൻ ദ ആൾട്ടർ. ക്രിസ്തുവാകുന്ന ശരീരം മുറിക്കപ്പെടുമെന്നും ആ മുറിക്കപ്പെടുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ സഭാഗാത്രം എന്ന് വിശേഷിപ്പിക്കുമെന്നും ക്രിസ്തു ബലിപീഠത്തിൽ സ്വയം നമുക്ക് വേണ്ടി ബലിവസ്തുവായി മാറ്റപ്പെടുമെന്നുള്ള ചിന്ത അവിടെ ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. അതിനെ തുടർന്ന് ക്രൈസ്തവ സഭയിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ സ്വതന്ത്രമായി ആരാധിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കപ്പെട്ടില്ല എങ്കിലും രഹസ്യമായ അനുഭവത്തിൽ പ്രാർത്ഥന ഉപവസിച്ചും അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും ഇങ്ങനെ അനുഗ്രഹീതമായ സ്ഥലങ്ങളിലൂടെ അപ്പോസ്തോല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിൽ രഹസ്യ കൂട്ടായ്മകൾ ക്രൈസ്തവ സഭ കൃത്യമായി കൊണ്ടാടിയിരുന്നു. അതിന്റെ പിൻബലത്തിലാണ് ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ കോട്ടേജ് പ്രെയർ അല്ലെങ്കിൽ പ്രെയർ ഫെലോഷിപ്പ് എന്ന ആശയം കൃത്യമായി നിലകൊണ്ടുമിരിക്കുന്നത്. മൂന്നാം നൂറ്റാണ്ടിൽ സ്വാതന്ത്ര്യം ലഭിക്കപ്പെടുവാനിടയായ കുസ്തന്തിനോസ് രാജാവിന്റെ പ്രഖ്യാപനത്തിലൂടെ മിലാൻ വിളംബരം എന്നറിയപ്പെടുന്നു. ആ വിളംബരത്തിലൂടെ ക്രൈസ്തവ സഭയ്ക്ക് ലഭിക്കപ്പെട്ട പുതിയ ഉണർവിലൂടെ ലോകത്തെമ്പാടും സാർവത്രികമായ രീതിയിൽ ഈ സഭ വളർത്തപ്പെടുകയാണ്. എന്നാൽ ഈ വിഷയത്തിലേക്ക് മാത്രമല്ല ഞാൻ വിരൽ ചൂണ്ടാൻ ഇഷ്ടപ്പെടുന്നത്, ഒരു പശ്ചാത്തലം മാത്രം. ഇന്ന് നമ്മൾ ദേവാലയത്തെ കാണുന്ന ചിന്തയിൽ ചില വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ക്രിസ്തു പറയുന്നത് ഞാൻ സഭയുടെ മൂലക്കല്ലാണ് അല്ലെങ്കിൽ അടിസ്ഥാന കല്ലാണെന്നാണ്. ഒരു ദേവാലയം പണിയുമ്പോൾ നമുക്കറിയാം അതിന്റെ അടിസ്ഥാന കല്ല് എവിടെയായിരിക്കും, അത് മണ്ണിനടിയിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ക്രിസ്തു പറയുന്നു ഞാൻ ഇതിന്റെ അനാവരണം ചെയ്യപ്പെടാത്ത രീതിയിൽ ഏറ്റവും അതിന്റെ അടിത്തട്ടിലേക്ക് ചെന്ന് ഞാൻ നിങ്ങളെ മുഴുവനും എന്നിൽ തന്നെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ആരും, ഞാൻ ഇതുവരെയും എന്റെ ഇത്രയും നാളത്തെ പരിചയത്തിലോ പ്രായത്തിലോ കേട്ടിട്ടില്ല ഒരു അടിസ്ഥാനക്കല്ല് ഒരു പള്ളിക്ക് സ്പോൺസർ ചെയ്ത വ്യക്തികളെ. ദേവാലയ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷവും ഒരെണ്ണം പൂർത്തീകരിക്കാൻ ഇഷ്ടപ്പെട്ടു. അതിന്റെ ആദ്യ ഭാഗം പണിയപ്പെടുവാൻ പണം നൽകുവാൻ ആർക്കും തന്നെ താല്പര്യമില്ല, കാരണം ഇത് മണ്ണും സിമെന്റും കമ്പിയും കട്ടയുമായി മാറിപ്പോകും. പക്ഷെ ദേവാലയം പൂർത്തീകരിക്കപ്പെട്ട് ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പലരും ഫോണിലൂടെയും നേരിട്ടും ചോദിച്ചു വെച്ച ഇനി എന്തൊക്കെ വേണം. അപ്പൊ ഞാൻ അവരെ ഇങ്ങനെ അടിമുടി നോക്കി ചോദിച്ചു, മണലിറക്കാൻ ഞാൻ പൈസ ചോദിച്ചു, കമ്പിക്ക് വേണ്ടി പൈസ ചോദിച്ചു, സിമെന്റിന് വേണ്ടി പൈസ ചോദിച്ചു, അതൊന്നും എഴുതി വെക്കാൻ, സിമെന്റ് ചാക്കിൽ എഴുതി വെക്കാൻ പറ്റത്തില്ല, മണലിനകത്ത് എഴുതി വെക്കാൻ പറ്റത്തില്ല, പാറയിലും എഴുതി വെക്കാൻ പറ്റത്തില്ല, ആകെ എഴുതി വെക്കാൻ പറ്റുന്നത് ഫാനിലാണ്. പണ്ട് എപ്പിഫാനിയസ് സിരിമേനി ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഫാൻ വാങ്ങിച്ചു കൊടുക്കാൻ സിരിമേനിയുടെ ഇളയ സഹോദരൻ ഒരാഗ്രഹം മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു അതിനകത്ത് പേരെഴുതണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളാ കൊടുത്തതെന്ന് അറിയാൻ പാടില്ല. സിനിമയിൽ വളരെ ഹാസ്യ ചുവയോടുകൂടി ഒരു വർത്തമാനം മറുപടിയായി പറഞ്ഞു, ആ എഴുതിക്കോളാം പറഞ്ഞു, നിന്റെ പേര് തന്നെ എഴുതിക്കോ, ഐസക് ബി പ്രകാശ്, ഒരു ലീഫയിൽ ഐസക് എന്ന് എഴുതണം, അടുത്ത ലീഫയിൽ ബി എന്ന് എഴുതിക്കോ, വേണമെങ്കിൽ അപ്പന്റെ പേര് ബേബി എന്നാണ്, ബേബി എന്ന് തന്നെ എഴുതിക്കോ, മൂന്നാമത്തത് പ്രകാശ് എന്ന് എഴുതിക്കോളാം പറഞ്ഞു. പക്ഷെ സ്വിച്ച് ഇടുമ്പം ഒരു കുഴപ്പമുണ്ട്, നീ മൊത്തത്തിൽ കറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഇന്ന് ഇഷ്ടമാണ് പേരെഴുതി വെക്കാൻ, നിലവിളക്കിൽ എഴുതി വെക്കും, ത്രോണോസിൽ എഴുതി വെക്കും, കൽക്കുരിശിൽ എഴുതി വെക്കും, എവിടെയൊക്കെ എഴുതാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ പേരെഴുതി. ദേവാലയത്തിന്റെ വരുന്നവർക്കൊക്കെ കാണണം ഞാനെന്നൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ ഒരു കുടുംബം ഇവിടെ പേര് കേട്ട കുടുംബമാണ്, ഞാൻ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ക്രിസ്തു ഈ ദേവാലയ ചിന്തയിലൂടെ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും ശക്തമായ ആശയം മൂലക്കല്ലായി തീരുക, അടിസ്ഥാനക്കല്ലായി തീരുക എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടാതെ കിടക്കണം, പക്ഷേ അതിന്റെ മുകളിലാണ് ഇത് മുഴുവൻ നിലനിൽക്കുന്നത്. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു ചിന്ത ക്രിസ്തു നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ശാന്തമായി ഓർക്കുക. ഇത് കേൾവിക്കാരായിരിക്കുന്ന ആരെങ്കിലും ദേവാലയത്തിൽ എന്തെങ്കിലും കൊടുത്തവർ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ മായ്ക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഇനി ഇത് ആവർത്തിക്കാതിരുന്നാൽ ദൈവത്തിന്റെ കൃപ അതിലൂടെ ലഭിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. വീണ്ടും ആരാധനയേക്കാൾ ആരാധന ആലയത്തിന് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുകയാണ്. ആരാധന നടക്കുന്നതിനെ കുറിച്ചോ ആരാധന നടക്കാത്തതിനെ കുറിച്ചോ വലിയ പ്രാധാന്യമില്ല, പക്ഷേ ആരാധന ആലയം, ഞാനും ഒരിക്കലൊരു ദേവാലയ നിർമ്മാണ കമ്മിറ്റിയിൽ മറ്റൊരു വൈദികനോടൊപ്പം പങ്കെടുത്തപ്പോൾ പറഞ്ഞു ഈ സമീപ പ്രദേശത്തുള്ള ഏറ്റവും വലിയ പള്ളി നമ്മുടെ ആയിരിക്കണം. ഉടനെ വേറൊരു കമ്മിറ്റിക്കാരും പറഞ്ഞു ശലോമോന്റെ ദേവാലയം പോലെ തന്നെ ആയിരിക്കണം. അപ്പോഴും വികാരി അച്ഛനോട് ചോദ്യം ചോദിച്ചു നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്, അത് കുഴപ്പമില്ല അച്ഛാ, നമുക്ക് നാട് മൊത്തം പോയി പിരിക്കാം. നമ്മൾ പിരിച്ച് പള്ളി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവര്, സ്വന്തമായിട്ട് കൊടുത്ത് പള്ളി പണിയാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് ഇത് പ്രാവർത്തികമാക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. ഞാൻ ഇരുന്ന ഒരു ദേവാലയത്തിൽ അവിടെ വൈദ്യുതി ഇന്നുമില്ല, വാഹന സൗകര്യമില്ല, ഈ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇലക്ട്രിക് ബൾബുമില്ല, മൈക്ക് സെറ്റുമില്ല, അതുകൊണ്ട് അവിടെ ഗായകസംഘവും ഇല്ല, ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഗായകസംഘം പള്ളി വരും. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു പള്ളിയിൽ ആകെ മൂന്ന് വീട്ടുകാരേ ഉള്ളൂ, ആ മൂന്ന് വീട്ടുകാരുള്ള ഈ പള്ളിയിൽ ഇരിക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ആര്യങ്കാവിനടുത്താണ്, കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ നിന്ന് 12 കിലോമീറ്റർ കാട്ടിലോട്ട് പോകണം. തേയിലത്തോട്ടത്തിലും ഗ്രാമ്പൂ തോട്ടത്തിലും ഒക്കെ ജോലി ചെയ്യുന്ന കുറെ മനുഷ്യർ, ആ മനുഷ്യരുടെ പള്ളിയിൽ കറണ്ട് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെ ഫാനില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം, 7:30 നമസ്കാരം തുടങ്ങുമ്പോൾ ഈ മൂന്ന് വീട്ടുകാരും കുടുംബമായി അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം അന്ന് വരുന്ന മുഴുവൻ പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കി കൃത്യമായിട്ട് 7:30 വരും. അവര് 12:30 to 1 വരെ ആ പള്ളിയിൽ നിൽക്കും, പള്ളിയിൽ ഇരിക്കും. അത് ഞാൻ കണ്ടിട്ടുള്ളത്, ആരാധനയ്ക്ക് മുമ്പ് അവര് വന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, ആരാധന കഴിഞ്ഞും അവര് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടേ പോകും. നമുക്കിത് രണ്ടിനും സമയമില്ല, ഇത് രണ്ടും ചെയ്യേണ്ടുന്ന ജോലി അച്ഛന്റെയാണ്. അച്ഛനും ഒട്ടും സമയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ രാവിലെ വരുന്നത് തന്നെ കൃത്യസമയത്താണ്. ആ തീരുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത പരിപാടിക്ക് പോകും. അവിടെ പാലുകാച്ച്, ഇവിടെ കല്യാണം, അവിടെ മാമോദീസ, എല്ലാ പരിപാടികളും അച്ഛന്റെ കയ്യിലിരിക്കുക. ജനങ്ങൾക്ക് അതിനേക്കാളും തിരക്കാണ്. അതുകൊണ്ട് അവര് തുടങ്ങി പകുതിയായിട്ടേ വരും. ചിലര് വിളിച്ചു ചോദിക്കും, ഇന്നുണ്ടോ അതോ അവധിയാണോ? ഒരു പള്ളി ചോദിച്ചാ ഈ ആഴ്ച ലീവ് കൊടുത്തൂടെ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും പൗലോസ്ലിയ ഓർമ്മപ്പെടുത്തിയ വിഷയത്തിലേക്ക് ഞാൻ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ആരാധനയുടെ ബലിപീഠം സ്വന്തം ഹൃദയം തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഇടയ്ക്കെല്ലാം പശ്ചാത്തലം ഒരുക്കാൻ ഒത്തിരി സമയമെടുത്തു എന്ന് എനിക്കറിയാം. ആ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയെങ്കിലേ പൗലോസ്ലിഹ പറഞ്ഞ വാക്യത്തിന്റെ ഒരു ദ്യുതി, ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ആരാധനയേക്കാൾ ആരാധനയാലയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ചിന്ത ഞാൻ പറഞ്ഞു. ആരാധനയുടെ ബലിപീഠം സ്വന്തം ഹൃദയമാണെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. വീണ്ടും പങ്കെടുത്ത ആരാധനയിലൂടെ അത് ശരീരത്തിൽ രക്തത്തിന്റെ ഓട്ടം പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചലനവും രക്തവും അല്ലെ ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും ക്രിസ്തു നൽകിയ ആരാധനയുടെ പ്രതിബിംബമായിട്ട് മാറ്റപ്പെടണം. ഈ ഉൾക്കാഴ്ചയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നല്ലോ എന്ന ചിന്തയിലൂടെ പൗലോസ്ലിഹ പരിചയപ്പെടുത്തുന്നത്. ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുക, പങ്കെടുത്ത ആരാധന അത് ആദ്യോടൊന്ന് സംബന്ധിക്കുമ്പോൾ അത് അച്ഛന്റെ സ്വരമാതിരിയോ ഇട്ടിരിക്കുന്ന കാപ്പയുടെ പുറകിലുള്ള ഐക്കണിന്റെ നിറമോ അല്ലെങ്കിൽ ഒരേപോലെയുള്ള കാപ്പ ഇടുമ്പോഴൊന്നും ഈ അനുഭൂതി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് വ്യക്തത മറ്റുള്ളവർക്ക് പലതും കാണും. ഞാൻ അവരെ ചൊടിപ്പിക്കുവാൻ വേണ്ടിയല്ല ഈ വാക്ക് പറയുന്നത്. പക്ഷേ ആ പങ്കെടുക്കുക ആരാധനയിൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അധരം കൊണ്ടും ഒക്കെ എത്രമാത്രം താല്പര്യപൂർവ്വം സംബന്ധിച്ചുവോ ആ സംബന്ധം ഞാൻ പുറത്തേക്കിറങ്ങുമ്പോഴും നിശ്ചയമായിട്ടും കാണും. അങ്ങനെയുള്ള വ്യക്തിയെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ ചലനാത്മകത അവരുടെ മുഖത്തിൽ ഉണ്ടാകും എന്നത് ശ്രേഷ്ഠമായ ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ വീണ്ടും ശരീരമാകുന്ന ദേവാലയത്തിനുള്ളിൽ ജീവിതം കൊണ്ടൊരു ആരാധന നടത്തുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് പൗലോസ്ലിഹ രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നത്. ശരീരമാകുന്ന ദേവാലയത്തിന്റെ ഉള്ളിൽ ജീവിതം കൊണ്ട് നമ്മളൊരു ആരാധന മറ്റുള്ളവർക്കായി കാഴ്ചവെക്കണം. വീണ്ടും ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആരാധനാ ചിന്തകളെ മറ്റൊരു രീതിയിൽ പരിശോധിക്കാൻ ശ്രമിച്ചാൽ സന്ദർശിച്ച സ്ഥലമെല്ലാം പിൽക്കാലത്ത് ക്രിസ്തുവല്ല മറ്റുള്ളവർ ദേവാലയമാക്കി മാറ്റി, പ്രസംഗിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലമെല്ലാം പിൽക്കാലത്ത് പ്രസംഗ പീഠം ഒരുക്കപ്പെടുന്ന ദേവാലയമാക്കി മാറ്റപ്പെട്ടു, കാൽപാദം പതിഞ്ഞ സ്ഥലമെല്ലാം വിശുദ്ധ സ്ഥലമെന്നും പുണ്യസ്ഥലമെന്നും പിൽക്കാലത്ത് അറിയപ്പെടാൻ തുടങ്ങി. ലോകത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. അത്യാവശ്യം ഒരു സ്ഥലവും ഈ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നില്ല. മുസ്ലിങ്ങൾക്ക് മെക്കയും മദീനയും ഒരു പ്രത്യേകമായ താല്പര്യത്തോടുകൂടി അവർ ചിത്രീകരിക്കുന്നെങ്കിലും ലോകത്തിന്റെ നെറുകയിൽ ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ്. ക്രിസ്തു ശമരിയ സ്ത്രീയോട് പറയുന്ന ഒരു വാക്യയുടെ പ്രസക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 4:1 അതിന്റെ 21-ാം വാക്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൃത്യമായിട്ട് ക്രിസ്തു ശമരിയാക്കാരിയോട് ഓർമ്മിപ്പിച്ചു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു എന്നൊരു വാക്യം വളരെ സാന്ത്വനമായി ആശ്വാസവാക്കായി ക്രിസ്തു ശമരിയക്കാരോട് പറയുന്നെങ്കിൽ ഈ വിഷയമൊക്കെ ക്രിസ്തു ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ സന്ദർശിച്ച സ്ഥലങ്ങളൊക്കെ പിൽക്കാലത്ത് ദേവാലയമാക്കി മാറ്റി, കാൽപാദം പതിഞ്ഞ സ്ഥലങ്ങളൊക്കെ വിശുദ്ധ നഗരമാക്കി മാറ്റി, ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആദ്യോടന്ത് നടന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രീക്ക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ദേവാലയങ്ങളാണ്. അതേ തുടർന്ന് കാത്തലിക് ചർച്ചും ചെറുതും വലുതുമായ വിഷയങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ അതിനെ ദേവാലയങ്ങളാക്കി മാറ്റി. പല പ്രാവശ്യം ഇത് നശിപ്പിക്കപ്പെട്ടെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് കാൽവറി എന്നറിയപ്പെടുന്ന കാൽവറി ക്രൂശാരോഹണം നടന്ന സ്ഥലം ലോകത്തിലെ പ്രധാന സഭകൾക്കെല്ലാം അവിടെ അവകാശപ്പെടുവാൻ ദേവാലയങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രം അവിടെ ഒരു ദേവാലയ അങ്കണം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോയ സമയത്തൊന്നും കാണാൻ പറ്റിയില്ല. ബാക്കി മിക്ക അറിയപ്പെടുന്ന സഭാവിഭാഗങ്ങൾക്കും അവിടെ ഒരു ദേവാലയമുണ്ട്. ഒരു ക്ലസ്റ്റർ പോലെ ദേവാലയങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുക, ഭാവിയിൽ അതുണ്ടാകും എന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിശ്വസിക്കുകയാണ് ഈ സമയം. എന്നാൽ ദേവാലയങ്ങളിൽ നിന്ന് ദൈവാനുഭവങ്ങൾ ഉണ്ടാകണം എന്ന ചിന്തയേക്കാൾ ദൈവാനുഭവങ്ങളിൽ നിന്ന് ദേവാലയങ്ങൾ ഉടലെടുത്ത അനുഭവങ്ങൾ വേദപുസ്തകത്തിലുടനീളം കാണാം. ഇന്ന് ദേവാലയത്തെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുവാനും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനും സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളെ സംഭവിപ്പിക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാനൽ, ഒരു മാധ്യമം കൂടിയാണ് ഈ ദേവാലയം. എന്നാൽ വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവ അനുഭവങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളൊക്കെ ദേവാലയങ്ങളാക്കി മാറ്റപ്പെട്ടു. രണ്ടുമൂന്ന് കൊച്ചുകൊച്ചു ഉദാഹരണങ്ങൾ. ഒന്ന്, നോഹയുടെ കാലഘട്ടത്തിൽ പ്രളയശേഷം ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബവും അതിൽ ഉൾപ്പെടുന്ന സമൂഹവും കൂടെ ചേർന്ന് ഒരു ബലിപീഠമുണ്ടാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തിയ സംഭവം ഉൽപ്പത്തി പുസ്തകം 8:20 വായിക്കുന്നു. യാക്കോബ് ഒരു കല്ല് തലേണയായി എടുത്ത് ദൈവ സംസർഗം ഒരു സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവേണിയിലൂടെ കണ്ട് സ്വപ്ന സായുജ്യമടഞ്ഞ സ്ഥലം, ദൈവത്തെ കണ്ടുമുട്ടിയതിന്റെ ഓർമ്മയ്ക്കായി ബഥേൽ എന്ന പേരിൽ പിൽക്കാലത്ത് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചു. ഉൽപ്പത്തി പുസ്തകം 28:17. വീണ്ടും പുതിയ നിയമത്തിലേക്ക്, ഇതിന്റെ ഇടയ്ക്കൊക്കെ ധാരാളം കാര്യങ്ങൾ പ്രതിപാദിക്കുവാനുണ്ടെങ്കിലും ഞാൻ വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പത്രോസിനോട് ക്രിസ്തു പറയുന്ന അവസാന വാക്കുകളിൽ, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ ജീവിത അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് ആർക്കൊക്കെ സ്വീകരിക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ അതുമൂലം ഒരു സമൂഹം എവിടെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദേവാലയങ്ങൾ നിർമ്മാണം നടന്നിട്ടുണ്ട്. അത് ദൈവസങ്കേത നഗരങ്ങളായി മാറ്റിയിട്ടുണ്ട്. ആയതിനാൽ പരിശുദ്ധനായ പൗലോസ് ലീഹ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, ഈ ദേവാലയത്തിന്റെ തുടക്കവും അതിന്റെ നാമകരണവും അതിന്റെ പശ്ചാത്തലവും പഴയ നിയമ കാര്യങ്ങളും ഒക്കെ പഠിച്ചു, ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ ഇതിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ക്രൈസ്തവനും സ്വയം ചിന്തിക്കേണ്ടത് ഒരു കാര്യം, നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠ ആണ് നീ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വീണ്ടും ദൈവത്തോട് ആ പ്രതിഷ്ഠയെ ബന്ധിപ്പിക്കുന്ന അനുഭവമാണ് ആരാധന. അത് പൂർണമായി എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ലഭിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഔഷധമാണ് വിശുദ്ധ കുർബാന. ഈ ചിന്ത പൗലോസ് ലീഹ കൊരിന്ത്യരോട് മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന ഓരോ സമൂഹത്തോടും ഓരോ സഭാവിഭാഗത്തോടും പ്രതിപാദിക്കുകയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അത് ആ ദൈവചിന്തയാകുന്ന പ്രതിഷ്ഠയെ ദേവാലയത്തോട് ബന്ധിപ്പിച്ച് ആരാധനയിലൂടെ അത് അനുഗ്രഹീതമാക്കുമ്പോൾ അവിടെ സ്നേഹം മാത്രം നിലനിൽക്കും. അവിടെയാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ പുതിയ നിയമത്തിലെ രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങൾ അനുഗ്രഹമാകുന്നത്. ദൈവത്തോടുള്ള ബന്ധം, അത് ഒന്നാം പ്രമാണത്തിൽ പറയുന്നു. രണ്ട്, നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഞാൻ എന്നെ എത്രമാത്രം കരുതുന്നുവോ അതേ താല്പര്യത്തോടും ബഹുമാനത്തോടും അവരനെ കരുതാൻ പറ്റുന്ന ഒരു സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് നമ്മൾ വളർത്തപ്പെടും. വീണ്ടും സ്പർദ്ധയില്ലാത്ത ഒരു അനുഭവം അവിടെ ഉണ്ടാകും. അസൂയ അവിടെ ഉണ്ടാകുവാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു അനുഗ്രഹീതമായ വ്യക്തിത്വമായിട്ട് നമുക്കൊക്കെ മാറ്റപ്പെടും. അതിനോട് ചേർന്ന് തന്നെ പൗലോസ് ലീഹ പറയുന്നുണ്ട് ആത്മാവിന് ചേരാത്ത ചില ഗുണങ്ങളെക്കുറിച്ച്. എന്നാൽ ആത്മാവിന് ചേരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങൾ കായ്ക്കുവാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഈ ഒരു ധ്യാന ചിന്തയിലൂടെ സാധ്യമാകട്ടെ. ഇതൊരു ചെറിയ പഠനം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുവാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം. പരിമിതികൾ ധാരാളം കാണും. പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകം നന്നായി കൈകാര്യം ചെയ്യുവാനും പഠിച്ചിട്ടുള്ളതുമായ വ്യക്തികൾ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നെനിക്കറിയാം. അതുകൊണ്ട് എന്റെ ശ്രമത്തെ നിങ്ങൾ പരിഗണിക്കുക. ദൈവാനുഗ്രഹം നമുക്കെല്ലാവർക്കും ഇതുമൂലം ലഭ്യമാകട്ടെ. പരസ്പരം കാണുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇരിക്കട്ടെ. എന്നെ ശ്രമിച്ച, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകി നമ്മളെ ധന്യമായി അനുഗ്രഹിക്കുന്ന അഭിവന്യ യോസേബിയോസ് തിരുമേനിയോടും എല്ലാ ശ്രേഷ്ഠരായ വൈദികരോടും, പ്രാർത്ഥനാപൂർവ്വം ഇതിനെ ശ്രമിച്ചതായ എല്ലാ വിശ്വാസ സമൂഹത്തോടും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും ഉള്ള സ്നേഹവും താല്പര്യവും വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 16-17 വാക്യം, അത് വളരെ സുപരിചിതരമായ ഒരു പദമാണ്, ഒരു വാക്യം, രണ്ടു വാക്യങ്ങൾ. അതിലെ ദൈവത്തിന്റെ മന്ദിരം പറ്റിയുള്ള വളരെ ഗഹനമായ ചിന്തകൾ, വളരെ ശ്രേഷ്ഠമായ ചിന്തകൾ, നല്ലൊരു ഒരു പഠനവും, പഠനമെന്നോ ക്ലാസ്സെന്നോ അല്ല ചാനമെന്നൊക്കെ പറയത്തക്ക രീതി വളരെ ഭംഗിയായിട്ട് എടുത്തു. അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ, ഇനി ഞാനതിനകത്ത് സബ്സ്റ്റാൻഷിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരു നല്ല പഠനമായിരുന്നു, ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുക. കാരണം ദേവാലയത്തെ പറ്റിയുള്ള മുഴുവൻ ചിന്തകളും ഭംഗിയായിട്ട് പറഞ്ഞു. ദേവാലയം നമ്മൾ എങ്ങനെയാണ് ദേവാലയത്തെ, ദേവാലയം എന്നുള്ള ആ കോൺസെപ്റ്റ് ഉൾക്കൊള്ളുക എന്നുള്ളത്, നാം തന്നെ ദേവാലയമാണെന്നുള്ള ബോധം ഉണ്ടാകണം. അതാണ് മത്തായി സ്ലീഹയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അച്ഛൻ സൂചിപ്പിച്ച മത്തായി സ്ലീഹയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലെ അച്ഛൻ പറഞ്ഞല്ലോ, കർത്താവ് യെരുശലേം ദേവാലയത്തെ പറ്റി, യെരുശലേം ദേവാലയത്തെ പറ്റിയുള്ള ശിഷ്യന്മാരുടെ പരാമർശത്തിൽ കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് യെരുശലേം ദേവാലയത്തെ പറ്റി പറയുമ്പോ ആ ദേവാലയത്തെ പറ്റി തന്നെ പറയുന്നുണ്ട്, 3 ദിവസം കൊണ്ട് ഇതിനെ ഞാൻ പണിയുമെന്ന്, അത് തന്റെ ശരീരമെന്ന ദേവാലയത്തെ പറ്റിയാണെന്ന് കർത്താവ് തന്നെ പറയുകയും ചെയ്തു. അപ്പൊ ശരീരമെന്ന ദേവാലയത്തെ പറ്റിയുള്ള നമ്മുടെ ചിന്ത, അത് നമ്മുടെ ദേവാലയം ദൈവം കൈ, ദൈവം പണിതാണ്, ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് പണിതാണ്, തന്റെ ആത്മാവ് വസിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് പണിത ഈ ശരീരമെന്ന ദേവാലയത്തെ നാം എത്രമാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഓർക്കുവാൻ, അത് പൗലോസ് ശ്ലീഹ വീണ്ടും എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. നാം ദൈവത്തിന്റെ മന്ദിരമെന്ന, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്നും നമ്മൾ അറിയണം. ആ ദൈവത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, മറ്റു നാം നമ്മുടെ ദൈവത്തിന്റെ ആലയമാണെന്നുള്ള ബോധം നമുക്കുണ്ടാവുന്നതോടൊപ്പം തന്നെയാണ് അടുത്തു നിൽക്കുന്നവനും ദൈവത്തിന്റെ ആലയമാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുകയും അത് നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് ഉള്ള വാക്യം പറയുന്നു. ദേവാലയത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രത്യേകിക്കുമ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ, ദേവാലയം പണിയുന്നവനെ ദൈവം പണിയും എന്ന് ഉള്ള വളരെ പ്രസിദ്ധമായ ഒരു ചിന്ത എല്ലാ ദേവാലയ കുദാശയുടെ സന്ദർഭങ്ങളിലും ആരെങ്കിലും ഒക്കെ പറയുന്നത് ഞാൻ ഇഷ്ടമുള്ളതാണ്. ദേവാലയം പണിയുന്നവനെ ദൈവം പണിയും എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വിശുദ്ധമായിട്ട് നാം പണിയുന്നതിനെ അപ്പോൾ നമ്മെ ദൈവം പണിയും എന്നുള്ളതും അതിനകത്തുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ള രീതിയിൽ അവരെ കണ്ട് അതിന്റെ പണിയിൽ പങ്കാളികളാകും, അത് ദൈവം നമ്മെ പണി, അതും നാം പണിയെടുക്കുന്നതിനുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് ദേവാലയം എന്ന് പറയുന്ന നാം പറയുന്ന ശിലോമർമണില ദേവാലയം പോലെയുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ദേവാലയം, ഇതെല്ലാം ഈ ചിന്തകളെല്ലാം തന്നെ അടുക്കി അടുക്കി വളരെ ഭംഗിയായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ അച്ഛൻ കൊണ്ടുവന്നു. അച്ഛനോടുള്ള സന്തോഷം സ്ഥിരമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഹോസ്റ്റലിലെയും ചാപ്പൽ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഉടമോടുകൂടി അതിന്റെ പണി തുടങ്ങുവാൻ്റെ സ്വർണ്ണം നാം തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മെ തന്നെ ദേവാലയമായി സ്വീകരിക്കുവാനും ദേവാലയത്തിന്റെ പണിയിൽ പങ്കാളിയാകാനും ഒക്കെ ഉള്ള ഒരാഹ്വാനം ഇതുമൂലമുണ്ട് എന്നുള്ളതിന് സംശയമെന്നുള്ള അച്ഛനുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു പാട്ടുപാടി മറ്റൊരു പ്രാർത്ഥന നടത്തുന്നതായി.
കർത്താവേ കരയില്ലാത്ത ഹൃദയമേനി കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുന്നേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാൽ സുസ്ഥ സ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ. ആ നിന്നാത്മാവിനുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സഭാധാനത്തോടതുവാഴണമേ.
പ്രാർത്ഥനയ്ക്കായുള്ള സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സഭയിലെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ബാവാതിരുവേണിക്ക് വേണ്ടി, മേലധ്യക്ഷന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് സഭാ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സമാധാന അന്തരീക്ഷത്തിൽ തന്നെ തീർപ്പാകുവാൻ വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനുള്ള സമയത്തോടൊപ്പം നമ്മുടെ മധ്യത്തിൽ രോഗികളായിരിക്കുന്നവരെയും പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മുടെ വിവിധ അപേക്ഷകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഇതൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ആ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാനിടയാകട്ടെ. ജോൺ തോമസ് അച്ഛൻ,
അച്ഛന്റെ ഫോൺ മ്യൂട്ടാണോ?
കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഇന്ന് പകൽക്കാലം, പ്രത്യേകിച്ച് പ്രഭാത സമയം വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ടും വിവിധ മാർഗങ്ങളിലൂടെയും ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്കൊക്കെ ദൈവം ആരോഗ്യവും സാവകാശവും നൽകിയല്ലോ. ഞങ്ങൾ കേട്ടതായ അനുഗ്രഹീതമായ ചിന്തകൾ, ദേവാലയം എന്താണെന്നും അതിന്റെ പ്രസക്തി എന്താണെന്നും അത് തുടങ്ങുവാൻ എന്തായിരുന്നു കാരണമെന്നും പഴയ നിയമ പുതിയ നിയമ പശ്ചാത്തലത്തിലൂടെ ചിന്തിച്ച് ക്രിസ്തു പഠിപ്പിച്ചു തന്ന മാതൃകകളിലൂടെ ഞങ്ങൾ ചിന്തിക്കുകയും ഞങ്ങളുടെ ഞങ്ങളാകുന്ന ദൈവമന്ദിരത്തെ ഭംഗിയായി ഹൃദയപൂർവ്വം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഒരു പുതിയ ആഹ്വാനം നൽകിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനാസ്ഥാനത്തിൽ പുതുതായി പണിയപ്പെടുവാൻ ദൈവനിശ്ചയപ്രകാരം ആലോചന കഴിച്ചിട്ടുള്ള ദേവാലയ നിർമ്മാണം ഈ ഒരു സങ്കേത പട്ടണമായി, സങ്കേത സ്ഥലമായി തീരുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. സമാഗമന കൂടാരത്തിന്റെ പിന്തുടർച്ച പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ബലിപീഠം ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. അതിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവകൃപയുടെ മൂലകാരണമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടി ചെറുതും വലുതുമായി അധ്വാനിക്കുന്നവരെയും സഹായിക്കുന്നവരെയും വാഴ്ത്തണമേ. ഇന്ന് ഈ പ്രാർത്ഥനാ വലയത്തിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭ്യുന്ന തിരുമേനി, എല്ലാ ശ്രേഷ്ഠ വൈദികർ, എല്ലാ ദേവാലയങ്ങൾ, ഈ പ്രദേശത്തെ വിവിധ ദേവാലയങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയപ്പെടണമേ. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവരെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ശൈശവാവസ്ഥയിലിരിക്കുന്നവരെ, രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെയും പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലും വിശ്രമ സ്ഥലങ്ങളിലുമായി സങ്കേതപ്പെട്ടുകൊണ്ട് ദൈവമേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട സ്പർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന രോഗികളെ ദൈവനമ്പുരാൻ കരം നീട്ടി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവനമ്പുരാന്റെ സാന്നിധ്യം അവർക്ക് കൂടുതൽ അനുഭവിക്കാൻ ശക്തി കൊടുക്കണമേ. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം വാഴ്ത്തണമേ. തുടർന്നും മാതൃദേശത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും കർത്താവ് കരുതണമേ. സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽപ്പാൻ ദൈവം സഹായിക്കണമേ. തുടർന്നും ഇപ്രകാരം കൂടുവാൻ ഞങ്ങൾക്കിടയാകണമേ. ശുദ്ധിമതിയായ മാതാവിന്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിലും ശുദ്ധിമതിമാരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. വിജയ ശ്രീബായുടെ ആശീർവാദം ഞങ്ങൾക്ക് ലഭിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയുമായിരുഹായുടെ സമത്വമാവാസമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇന്നത്തെ മക്കളെല്ലാവരോടും, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ശ്രമിച്ച എല്ലാ മനുഷ്യരോടും, പിതാവെ, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമെന്ന്.
ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ധന്യമായ നേതൃത്വം നൽകിയ പദരാസന മെത്രാപ്പൊലിത്ത അഭ്യുന്നനായ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയോടുള്ള സ്നേഹവും കൃതജ്ഞതയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സംഗമത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ അനുഗ്രഹീതമായി ക്രമീകരിക്കുവാൻ പ്രത്യേകം മനസ്സ് കാട്ടുകയും തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചന്റെ പ്രത്യേകമായ നേതൃത്വത്തിന് പ്രത്യേകമായ നന്ദി ഈ സമയം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് വേദപുസ്തക പാരായണം നടത്തിയ കാലിഫോർണിയയിൽ നിന്ന മോഹൻ, അദ്ദേഹത്തോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡിംഗ് ഒക്കെ നിർവഹിക്കുന്ന പ്രിയങ്കരനായ മനോജ് മാത്യു, അദ്ദേഹത്തോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഒപ്പം വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ കാര്യത്തെ ഗൗരവത്തോടുകൂടി എടുക്കുകയും ഈ പ്രാർത്ഥനയുടെ സാന്നിധ്യം നന്മയാണെന്ന് ചിന്തിക്കുന്ന സഭാ വ്യത്യാസമില്ലാതെ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തെയും ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിലും ഇപ്രകാരം നമുക്ക് കൂടി വരുവാൻ ദൈവസംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകൾ ഞാനിവിടെ പൂർണ്ണമാക്കട്ടെ.